നമ്മുടെ ആകുല ചിന്തകളെ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ, പ്രയാസങ്ങളെ ആരുടെ അടുത്താണ് നാം പോയി അറിയിക്കുന്നത്? ആരുടെ മുൻപിലാണ് നാം അവയെ നിരത്തിവെക്കുന്നത്? ഇസ്കിയാവ് ചെയ്തതുപോലെ നാം ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന കാര്യം ഞാൻ ഓർക്കട്ടെ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ നാം പ്രതികരിക്കുന്ന വിധം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ പ്രതികരണങ്ങൾ എപ്പോഴും നമുക്ക് നന്മ മാത്രമേ കൊണ്ടുവരൂ. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിലുള്ള വിശ്വാസം നാം അർപ്പിച്ചവനോട് അപേക്ഷിക്കുമ്പോൾ ശരിയായി പ്രതികരിക്കേണ്ടതിനെക്കുറിച്ച് അവൻ നമ്മെ പഠിപ്പിക്കും. നാം തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് ഒരിക്കലും പ്രതിസന്ധിയിൽ നിന്നും വെളിയിൽ വരുവാൻ നമുക്ക് സാധിക്കില്ല. കൂടുതൽ കുരുക്കുണ്ടാക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്നാൽ ഭംഗിയായി ഇലയ്ക്കും മുള്ളിനും കേടുവരാത്തതുപോലെ ദൈവം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത് നമ്മെ അതിൽ നിന്നും സന്തോഷത്തോടെ വിജയകരമായി വെളിയിൽ കൊണ്ടുവരും എന്നുള്ളത് എത്രയോ എത്രയോ ദൈവമക്കളുടെ അനുഭവത്തിൽ നിന്നും സത്യമാണ്. അങ്ങനെയൊരു സംഭവമാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. തെക്കേ രാജ്യമായ യഹൂദ ഭരിച്ചിരുന്ന ഹിസ്കിയ രാജാവ് ഒരു നല്ല രാജാവായിരുന്നു. മിക്കവാറും രാജാക്കന്മാരൊക്കെ വഷളന്മാരായിരുന്നു, തങ്ങളുടേതായ വഴികളിൽ മാത്രം പോയിരുന്നവരായിരുന്നു. എന്നാൽ ഹിസ്കിയാവ് ദൈവഭയമുള്ള ഒരു രാജാവായിരുന്നു. അതിന് പ്രധാന കാരണം യെശയ്യാപ്രവാചകനായിരുന്നു എന്ന് നാം ചരിത്രത്തിൽ നിന്നും പഠിക്കുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേൽ ഈ പറഞ്ഞ സമയത്തിൽ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞു. അടിമകളായി, ബന്ധികളായി അശൂരർ അവരെ പിടിച്ചുകൊണ്ടുപോയി. അശൂരിന്റെ അടുത്ത ലക്ഷ്യം ഹിസ്കിയാവിനെയും അവന്റെ രാജ്യത്തെയുമായിരുന്നു. ഇപ്പോൾ അവർ യെരുശലേമിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. അവരുടെ ഒന്നാമത്തെ മുറ മനുഷ്യന്റെ മനോധൈര്യം കെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് രാജധാനി വിചാരകനായിരുന്ന റബ്സേക്ക് വന്ന് എല്ലാവരും കേൾക്കെ ഇസ്രായേലിന്റെ ദൈവത്തെയും ഇസ്രായേൽ രാജാവിനെയും അവർക്കുള്ള സകലത്തിനെയും വെല്ലുവിളിക്കുന്നു, പരിഹസിക്കുന്നു. ഇത് കേട്ടതായ മനുഷ്യരൊക്കെ ഭയപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർ കണ്ടതാണ് വടക്കേ രാജ്യത്തിന് സംഭവിച്ചത്. അവരുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, വടക്കേ രാജ്യം നശിച്ചു ഈ അശൂര്യരെക്കൊണ്ട്. തങ്ങൾക്കും അതുതന്നെയാണ് വന്ന് സംഭവിക്കുവാൻ പോകുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ട് രാജാവ് മുതൽ സകല ജനവും ദേശത്തുള്ളവർ ഭയപ്പെട്ടു വിറച്ചിരിക്കുകയാണ്. നാം വായിക്കുന്നത് ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു എന്നാണ്. എത്ര മനോഹരമായ ഒരു പ്രതികരണമില്ലേ? എന്നിട്ട് അവൻ രാജധാനി വിചാരകനായ എല്യാഖീമിനെയും രായസക്കാരനായ ശബ്നയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായി യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു എന്ന് 19 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നു. അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കാം. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. യെശയ്യാവ് ആദ്യം ചെയ്തത് അവരെ ധൈര്യപ്പെടുത്തുകയായിരുന്നു. ദൈവം എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും, അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും, ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. ദൈവത്തിൽ നിന്നുള്ള ശബ്ദം വളരെ വ്യക്തമാണ്. തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ വിടുവിപ്പാൻ ദൈവം പ്രവർത്തിക്കും. അത് അന്നും ഇന്നും എന്നും സത്യമാണ്. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം റബ്ശേക്ക നൽകിയ ഭീഷണി കത്താകുന്നു കാണുന്നത്. റബ്ശേക്ക മടങ്ങിച്ചെന്ന് അശൂർ രാജാവ് ലിപ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു. 9 വാക്യം. കൂശ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചതെന്തെന്നാൽ, റബ്ശേക്ക തന്റെ യജമാനന്റെ അടുത്ത് മടങ്ങി വന്നപ്പോൾ കണ്ടത് അശൂർ രാജാവ് ലിപ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നതാണ്. കൂശ് രാജാവ് തന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ അശൂർ രാജാവിന് യെരുശലേമിന് നേരെ ഉടനെ പുറപ്പെടുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ മുന്നറിയിപ്പിന്റെ ഒരു കത്ത് അവൻ ഹിസ്കിയാവിന് അയച്ചു കൊടുത്തു. അങ്ങനെ വിട്ടിട്ടങ്ങ് പോകുന്നത് ശരിയല്ലോ. തന്റെ മറ്റേ മുൻഗണനയ്ക്ക് വേണ്ടി അവൻ പോകുകയാണ്. അതുകൊണ്ട് അല്പസമയത്തേക്ക് ഇവന്റെ മനോധൈര്യം കെടുത്തുവാൻ ഒരു കത്ത് കൊടുത്തുവിടുകയാണ്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത്, യെരുശലേം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞുപോകുമോ? ഗോസാൻ, ഹാറാൻ, രസേഫ്, തെൽസാരിലെ ഏതോന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹാമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർവിയും പട്ടണം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ? ഇത് ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ദൂതായിരുന്നു. അശൂർ രാജാവ് തന്റെ എതിരായി നിന്നിരുന്നവരെ എല്ലാം ഉന്മൂലനാശം വരുത്തിയിരിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ നശിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹിസ്കിയാവിന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഈ പശ്ചാത്തലം കാണിച്ചുകൊണ്ട് റബ്ശേക്ക ചോദിക്കുന്നത്. 14 വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുൻപാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹെരീബിന്റെ വാക്ക് കേൾക്കണമേ. നോക്കണേ എത്ര കൃത്യമായിട്ടാകുന്നു ദൈവത്തിന്റെ വചനം. പ്രിയരെ, ഹിസ്കിയാവ് ചെയ്തതുപോലെ നാം ചെയ്യേണ്ടത് ആവശ്യമത്രേ. നമ്മെ വ്യാകുലപ്പെടുത്തുന്ന എഴുത്തുകൾ നാം യഹോവയുടെ സന്നിധിയിൽ വിടർത്തേണ്ടത് ആവശ്യമാണ്. തന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നുവെന്നും തന്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് പറയുവാൻ തയ്യാറായതായും നാം കാണുന്നു. നമ്മുടെ ആകുല ചിന്തകളെ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ, പ്രയാസങ്ങളെ ആരുടെ അടുത്താണ് നാം പോയി അറിയിക്കുന്നത്? ആരുടെ മുൻപിലാണ് നാം അവയെ നിരത്തിവെക്കുന്നത്? ഹിസ്കിയാവ് ചെയ്തതുപോലെ നാം ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന കാര്യം ഞാൻ ഓർക്കട്ടെ. നമ്മുടെ എല്ലാ ചിന്താഭാരങ്ങളെയും സർവശക്തനായ ദൈവം മുൻപാകെ നമുക്ക് നിരത്തിവെക്കുവാൻ കഴിയും. പലപ്പോഴും നാം നമ്മുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നമ്മുടേതായ വഴികളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അത് കൂടുതൽ കുരുക്കുകൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഹിസ്കിയാവ് തന്റേതായ പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, പിന്നെയോ ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ കയ്യിൽ കിട്ടിയ എഴുത്ത് വിടർത്തി. എപ്പോഴും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് എന്ത് പ്രയാസമായിക്കൊള്ളട്ടെ, എത്ര ചെറുതും എത്ര വലുതും, പലപ്പോഴും വലിയ കാര്യങ്ങളൊക്കെ നാം ദൈവത്തോട് പോയി പറയും, ചെറുത് പറയുവാൻ നമുക്ക് സമയം കിട്ടാറില്ല. സമയം കിട്ടിയാൽ പോലും ഓ എന്തിനാ ദൈവത്തെ മെനക്കെടുത്തുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നാം തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കും. കൂടുതൽ കുഴച്ച് കൂടുതൽ കൂടുതൽ പ്രശ്നമാക്കും. എന്നാൽ ഹിസ്കിയാവ് ചെയ്തത് ദൈവസന്നിധിയിൽ പോയി ആ കത്ത് വിടർത്തി. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന നാം വായിച്ചതല്ലോ. ഹിസ്കിയാവ് എങ്ങനെയാണ് ദൈവത്തെ സമീപിക്കുന്നത് എന്ന് നോക്കുക. മാർട്ടിൻ ലൂതർ ഇതുപോലെയാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, നീ എന്റെ അപേക്ഷ കേൾക്കുന്നുണ്ടോ? കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ എന്ന്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന തോന്നൽ എപ്പോഴെങ്കിലും താങ്കൾക്കുണ്ടായിട്ടുണ്ടോ സുഹൃത്തെ? ഹിസ്കിയാവിന് തോന്നിയത് അപ്രകാരമായിരുന്നു. 17-18 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, യഹോവേ, അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പിണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. റബ്ഷക്ക പറയുന്നത് വാസ്തവമായിരുന്നു. അശൂർ രാജാവ് തന്റെ മുൻപിൽ നിന്ന് സകല ദേശത്തും ഉള്ള രാജാക്കന്മാരെ, ദേവന്മാരെ നശിപ്പിച്ചിരിക്കുന്നു. അത് കള്ളമായിരുന്നില്ല. അവർ സകല ജാതികളുടെ ദേവന്മാരെയും തീയിട്ട് ചുട്ടുകളഞ്ഞിരിക്കുന്നു. അതും സത്യമാണ്. 19-ാം വാക്യം നോക്കിക്കേ, ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. നോക്കണേ, എത്ര മനോഹരമായൊരു പ്രാർത്ഥനയില്ലേ. കർത്താവേ, നിന്റെ നാമം ഉയർത്തപ്പെടേണ്ടതിന് നീ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തിക്കണമേ. എന്റെ പേരല്ല, എന്റെ രാജ്യമല്ല, നിന്റെ നാമം ഉയർത്തപ്പെടണം. നീ മാത്രം ദൈവമെന്ന് മറ്റുള്ളവർ അറിയണം. ദൈവത്തിന്റെ ഉത്തരം നോക്കിക്കേ. ഇപ്പോൾ ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേൾക്കുകയും യെശയ്യാ പ്രവാചകനിൽ കൂടി അവന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നു. 20-ാം വാക്യം, ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സൻഹെരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്, സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരുശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. ദൈവം പറയുന്നു, നീ എന്നോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു. 21-22 വാക്യങ്ങളിൽ അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്, സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരുശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ചു ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ. അശൂരിനെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ആരോടാ കളിക്കുന്നത് എന്നത്രേ അശൂർ രാജാവിനോട് ദൈവം ചോദിക്കുന്നത്. എത്ര അർത്ഥവത്തായ ഒരു ചോദ്യമല്ലേ. നീ യഹൂദയോടോ അവിടുത്തെ രാജാവായ ഹിസ്കിയാവോടോ അവന്റെ ആളുകളോടോ അല്ല പൊരുതുന്നത്, നീ എന്നോടാണ് പൊരുതുന്നത്. 23-24 വാക്യങ്ങൾ, നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസംഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലെബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും. എന്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും. പർവ്വതങ്ങൾക്കോ മരുഭൂമിക്കോ തന്നെ തടുത്തു നിർത്തുവാൻ കഴിയുകയില്ല. വെള്ളത്തിനായി താൻ കിണറുകൾ കുഴിക്കും. നദികൾക്ക് തന്നെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. താൻ അവയെ ഉണക്കി അതിലൂടെ വഴിതെളിക്കും എന്ന് അശൂർ രാജാവ് വീം പഠിച്ച കാര്യം ദൈവം ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ദൈവം അഹങ്കാരിയായ അശൂർ രാജാവിനോട് പറയുന്നു, രാജ്യങ്ങളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും തന്റെ പ്രവർത്തനമാണ്. യെശയ്യാവ് മുൻപ് എഴുതിയതുപോലെ ദൈവം അശൂരിനെ എന്റെ കോപത്തിന്റെ കോലായ അശൂർ എന്നും അവരുടെ കയ്യിലെ വടി തന്റെ ക്രോധമാകുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ തുടർന്ന് നമുക്ക് നോക്കാം. 25-26 വാക്യങ്ങളിൽ, ഞാൻ പണ്ടുപണ്ടേ അതിനെ ഉണ്ടാക്കി, പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നുപോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു. എന്തൊരു ഉപമിക്കലാണല്ലേ. ദൈവമാണ് അവരുടെ ഹൃദയത്തിൽ ഭീതി അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയുകയില്ല എന്നർത്ഥം. അവർ പണ്ട് ചെയ്തതായ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യഹൂദയെ ഭീഷണിപ്പെടുത്തിയാൽ ദൈവം പറയുകയാണ്, ഈ പുറമെയുള്ള ഭീഷണി കൊണ്ട് യാതൊരു വിശേഷവുമില്ല, ഞാൻ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഭീതി അയച്ചിരിക്കുന്നു എന്ന്. 27-ഉം 28-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അധരങ്ങളിലും ഇട്ടു. നീ വന്ന വഴിക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോകും. നീ എന്റെ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ നീ ഇതാ നിഗളഭാവത്തോടെ സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ മൂക്കിന് കൊളുത്തും നിന്റെ അധരത്തിന് കടിഞ്ഞാണും ഇട്ട് നിന്നെ എന്റെ ദേശത്ത് നിന്ന് വലിച്ചുകൊണ്ടുപോകും എന്നാണ് ദൈവം പറയുന്നത്. എത്ര ക്രൂരമായ വാക്കുകളാണ്! കാരണം എന്താണെന്നറിയാമോ? ഇവൻ തന്റെ ജനത്തെ നിന്ദിക്കുന്ന ക്രൂരനാണ്. ദൈവം അവനെ വെറുതെ വിടില്ല. തുടർന്ന് 29-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, 29-ാം വാക്യം, എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും, മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടമുണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. തുടർന്ന് ദൈവം ഹിസ്കിയാവിനോട് സംസാരിക്കുന്നു. അശൂർ സൈന്യത്തിന്റെ സാന്നിധ്യം കാരണം യെരൂശലേമിലെ കൃഷിക്കാർ വിത്ത് വിതച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. എന്നാൽ അവർക്ക് ഭക്ഷിപ്പാൻ ആവശ്യത്തോളം ധാന്യം കിളിർത്ത് വിളയും എന്നും മൂന്നാം ആണ്ടിൽ അവർക്ക് വിത്ത് വിതയ്ക്കുന്നതിനും സമാധാനത്തോടെ കൊയ്യുന്നതിനും സാധിക്കുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. സൻഹരീബോ അവന്റെ സൈന്യമോ അവരുടെ വിളവ് നശിപ്പിക്കാൻ ആ പ്രദേശത്തുണ്ടായിരിക്കില്ല എന്നാണ് അതുകൊണ്ട് ദൈവം അവരോട് പറയുന്നത്. 30 മുതൽ വാക്യങ്ങൾ, യഹൂദാഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. 32-ാം വാക്യം കൂടി നോക്കിക്കാട്ടെ. അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. യെശയ്യാ വളരെ ധീരമായ ഒരു പ്രസ്താവനയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ദൈവത്തിന്റെ വചനമാണ്. യെശയ്യാ ഒരു യഥാർത്ഥ പ്രവാചകനാണോ എന്ന് യെരുശലേമിലെ ആളുകൾ സംശയിച്ചു കാണും എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. കാരണം പ്രവാചകനെ എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടാകും. അതും യെശയ്യാവ് പറയുന്നത് വളരെ ഗഹനമേറിയ കാര്യങ്ങളാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു കാണും, ഇതൊരു വലിയ പ്രവചനം തന്നെ, എന്നാൽ എന്ന് ഇത് നടപ്പാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെ, 700 വർഷങ്ങളോളം ഇത് സംഭവിക്കുകയില്ല. അതിന്റെ നിവർത്തി കാണുവാൻ അവർ ആരും തന്നെ അന്ന് ജീവനോടിരിക്കുകയുമില്ല, 700 വർഷത്തിനപ്പുറം ആരിരിക്കാന. എന്നാൽ ഇവിടെ ഇതാ ഉടനെ നിവർത്തിയാകുന്ന ഒരു പ്രവചനം നടത്തുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ നിവർത്തി അവർക്ക് കാണുവാൻ കഴിയുന്നതത്രേ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് സത്യമായതുകൊണ്ട് 700 വർഷത്തിനപ്പുറം പറയുന്നതും സത്യമാകും എന്നുള്ള ആ ഉറപ്പ്. അശൂർ സൈന്യം യെരുശലേമിന്റെ പടിവാതിലിന് പുറത്ത് താവളമടിച്ചിരിക്കുന്നു. അവരുടെ മുൻപിലുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ വലിയ സൈന്യം തുടച്ചു മാറ്റിയിരിക്കുന്നു. പുരാതന ലോകത്തെ അവരെ ഭയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ. ഇപ്പോൾ ഇതാ യെശയ്യാവ് പറയുന്നു, അശൂർ സൈന്യം യെരുശലേം പട്ടണം നിരോധിക്കുകയില്ല എന്ന്. അത് മാത്രമല്ല, ഒരു അമ്പുപോലും അവർ പട്ടണത്തിലേക്ക് എയ്യുകയുമില്ല എന്ന്. അത് അല്പം കടന്ന ഒരു സംസാരമാകുന്നില്ലേ? ഇതേക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. യെരുശലേം മതിലിന് ചുറ്റിലും ഏകദേശം 185,000 ഭടന്മാർ നിലയുറപ്പിച്ചിരിക്കുന്നു. വലിയ സൈന്യമാണ്. അതിൽ ഒരു ഭടനെങ്കിലും തന്റെ കയ്യിലുള്ള അമ്പും വില്ലും ഉപയോഗിച്ച് ഒരു അമ്പെങ്കിലും മതിലിനപ്പുറത്തേക്ക് അയക്കുവാൻ താൽപര്യമുണ്ടാവുകയില്ലേ? പിന്നെന്തിനാ അവർ വന്നത്? പ്രിയ സുഹൃത്തെ, അപ്രകാരം ഒരു ഭടനെങ്കിലും ചെയ്തിരുന്നെങ്കിൽ യെശയ്യാവ് ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പ്രവാചകനായിരിക്കുമായിരുന്നില്ല. പിന്നെ ന്യായീകരണമൊന്നും വേണ്ട, ആ ഒരു അമ്പുപോലും പട്ടണത്തിൽ കടക്കയില്ല എന്ന് ദൈവം പറയുന്നു. യെശയ്യാപ്രവാചകന്റെ അധരത്തിൽ കൂടിയാണ് ദൈവം അതറിയിച്ചത്. ഈ വലിയ വീമ്പിളക്കിയവന് ഒരമ്പുപോലും എയ്യുവാൻ കഴിയാതെ വരും. അപ്രകാരം മാത്രമേ അന്നുണ്ടായിരുന്ന ജനം യെശയ്യാവിനെ ഒരു യഥാർത്ഥ പ്രവാചകനായി അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ പട്ടണത്തെ സംരക്ഷിക്കുവാൻ പോകുന്നു എന്നും അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്നും ദൈവം പറയുന്നു. 34 വാക്യം നോക്കിക്കാട്ട്, എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്ന്, ദൈവം തന്റെ നാമനിമിത്തം അത് ചെയ്യും. ദൈവം പല കാര്യങ്ങൾ തന്റെ നാമനിമിത്തം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, തന്റെ ദാസനായ ദാവീദ് നിമിത്തം അത് ചെയ്യും എന്നത്ര ദൈവം പറഞ്ഞിരിക്കുന്നത്. അതായത് നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന്. ദൈവം ദാവീദിനെ സ്നേഹിച്ചിരുന്നു. ദാവീദിന് നിമിത്തം ദൈവം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദാവീദിന് ഒരു ശ്രേഷ്ഠനായ മകൻ കന്യകയിൽ നിന്ന് ജനിച്ചേ മതിയാകും. അവൻ യേശുവാകുന്നു. അവനിൽ ആശ്രയിക്കുന്ന പാപികളെ ക്രിസ്തു നിമിത്തം ദൈവം രക്ഷിക്കുന്നു. ഒരു വിശ്വാസി യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു നിമിത്തം പിതാവ് അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നു. 35 വാക്യത്തിലേക്ക് വന്നാട്ട്, 35 വാക്യം, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ പ്രവർത്തനം, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് വീമ്പിളക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്നതായ അവസ്ഥ. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. തങ്ങളുടെ ശത്രുക്കൾ, അവർ രാവിലെ എഴുന്നേറ്റില്ല, അവർ എല്ലാം മരിച്ചുപോയിരുന്നു. പട്ടണത്തിലുള്ളിലുള്ള ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ ഏകദേശം 185,000 ശവശരീരങ്ങൾ നഗരഭിത്തിക്ക് പുറത്ത് കിടക്കുന്നത് കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. നോക്കണേ, ദൈവം പ്രവർത്തിക്കുന്ന വിധം. സൻഹരീബിന്റെ അവസ്ഥയോ? 36-37 വാക്യങ്ങളിൽ, അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങിപ്പോയി, നിനവയിൽ പാർത്തു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും സരസറും അവനെ വാൾകൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തെ കോടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. നോക്കണേ, ഒരു മനുഷ്യന്റെ അന്തം, ദൈവമില്ലാത്ത ഒരു മനുഷ്യന്റെ അന്തം. സൻഹരീബിനെ അവന്റെ പുത്രന്മാർ കൊന്നു. അശൂരിനെ സംബന്ധിച്ച പ്രവചനം അക്ഷരികമായി അന്ന് നിറവേറി എന്ന കാര്യം ശ്രദ്ധേയമത്തെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനീ പറഞ്ഞത് കെട്ടുകഥയല്ല, ചരിത്രമാണ്. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജീവനുള്ള ദൈവത്തെ എതിർക്കുവാൻ ഏത് മനുഷ്യനാൽ സാധിക്കും? സുഹൃത്തെ, നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ്. അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായിട്ടേയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും അവന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി ജീവിക്കാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഹിസ്കിയാവിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച അതിമനോഹരമായ പാഠത്തിനായി സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോൾ ഞങ്ങൾ പതറിപ്പോയിട്ടുണ്ട്, ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ആകെ ഭയന്ന് വിറച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടുത്തെ കൈ എത്ര ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് അവിടുന്ന് നടത്തുന്ന വഴികളിലൂടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഇന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.